റോമർ അധ്യായം 2. മറ്റുള്ളവരെ വിധിക്കരുത്, കാരണം നിങ്ങളും പാപം കൊണ്ട് അപരാധികളാണ്. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അവർ ചെയ്യുന്ന അതേ തെറ്റുകൾ നിങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരെ വിധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റിനെ തന്നെയാണ് വിധിക്കുന്നത്. അത്തരം തെറ്റ് ചെയ്യുന്നവരിൽ ദൈവത്തിന്റെ വിധി ന്യായം പ്രവർത്തിക്കുന്നത് ശരിയാണെന്ന് നമുക്കറിയാം. പാപികളെ വിധിക്കുകയും അതേ പാപം ചെയ്യുകയും ദൈവനീതിയെക്കുറിച്ച് അറിയുകയും ചെയ്യുന്ന നിങ്ങൾ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ദൈവം നിങ്ങളോട് വളരെ കരുണയുള്ളവനാണ്. അവൻ നിങ്ങളുടെ നേർക്ക് ക്ഷമ കാണിക്കുന്നു. നിങ്ങളുടെ മാറ്റത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അവന്റെ കാരുണ്യത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ മാനസാന്തരത്തിന് കാത്തിരിക്കാൻ തക്കവണ്ണം അത്രമേൽ കരുണാമയനാണ് ദൈവം എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ കഠിനഹൃദയരും ദുശാഠ്യക്കാരുമാണ്. പശ്ചാത്താപത്തിന് വിധേയരാകാൻ മടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ വീണ്ടും പെരുപ്പിക്കുന്നു. ദൈവം തന്റെ കോപം വെളിവാക്കുന്ന ദിവസം ആ ശിക്ഷ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആ ദിവസം മനുഷ്യർ ദൈവത്തിന്റെ ശരിയായ ന്യായവിധി കാണും. ഓരോ വ്യക്തിക്കും താൻ ചെയ്തവയ്ക്കുള്ള പ്രതിഫലമോ ശിക്ഷയോ ദൈവം നൽകും. ദൈവമഹത്വത്തിനും കീർത്തിക്കും നിത്യജീവനും വേണ്ടി ചിലർ ജീവിക്കും. എപ്പോഴും സൽപ്രവൃത്തികൾ നിറഞ്ഞ ജീവിതത്തിനായി അവർ നിർബന്ധം പിടിക്കും. ദൈവം അവർക്ക് നിത്യജീവൻ നൽകും. മറ്റു ചിലർ സ്വാർത്ഥമതികളും സത്യാന്വേഷണത്തിൽ വിമുഖരുമാണ്. അവർ ദുഷ്ടതയെ പിന്തുടരും. ദൈവം തന്റെ ശിക്ഷയും കോപവും അവർക്ക് നൽകും. ദുഷ്ടത ചെയ്യുന്ന യഹൂദരും ജാതികളുമായ എല്ലാവർക്കും ദൈവം പ്രശ്നങ്ങളും കഷ്ടതകളും നൽകും. സൽപ്രവൃത്തികളിൽ ഏർപ്പെടുന്ന യഹൂദരും അല്ലാത്തവരുമായ എല്ലാവർക്കും അവൻ മഹത്വവും ബഹുമാനവും സമാധാനവും സമ്മാനിക്കും. ദൈവം എല്ലാവരെയും പക്ഷപാതരഹിതമായി വിധിക്കുന്നു. ന്യായപ്രമാണം ഉള്ളവരും അതില്ലാത്തവരും പാപം ചെയ്യുമ്പോൾ സമന്മാരുമാകുന്നു. ന്യായപ്രമാണമില്ലാത്തതിനാൽ പാപം ചെയ്യുന്നവർ നശിക്കും. ന്യായപ്രമാണമുണ്ടായിട്ട് പാപം ചെയ്യുന്നവർ ന്യായപ്രമാണം കൊണ്ട് വിധിക്കപ്പെടും. ന്യായപ്രമാണത്തെപ്പറ്റിയുള്ള കേട്ടറിവ് ആർക്കും നീതീകരിക്കപ്പെടുവാൻ സഹായകമാവുകയില്ല. ന്യായപ്രമാണം അനുശാസിക്കുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുമെങ്കിൽ അത് ദൈവം വാകെ നീതീകരിക്കപ്പെടുവാൻ സഹായിക്കും. ജാതികൾക്ക് ആ ന്യായപ്രമാണമില്ല. പക്ഷേ അവർ സ്വാഭാവികമായി ന്യായപ്രമാണം ആവശ്യപ്പെടും പോലെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ന്യായപ്രമാണം ഇല്ലെങ്കിലും അവർ തന്നെയാകും അവരുടെ ന്യായപ്രമാണം. തങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മതിന്മകളെ അവർ വിവേചിച്ചറിയുന്നത് ന്യായപ്രമാണത്തിന് അനുസൃതമായ മട്ടിൽ തന്നെയാണ്. തെറ്റും ശരിയും അവർക്ക് അനുഭവവേദ്യമാകുന്ന വിധം അവർ പ്രകടിപ്പിക്കുന്നു. ചിലപ്പോൾ തങ്ങളുടെ പ്രവൃത്തികൾ തെറ്റാണെന്ന് അവരുടെ മനസ്സ് മന്ത്രിക്കുകയും അങ്ങനെ അവർക്ക് കുറ്റബോധം ഉളവാകുകയും ചെയ്യുന്നു. മറ്റു ചിലപ്പോൾ അവരുടെ മനസ്സ് തങ്ങളുടെ ചെയ്തികളെ ശരിവയ്ക്കുകയും അങ്ങനെ അവരെ കുറ്റബോധത്തിൽ നിന്നും വിമുക്തരാക്കുകയും ചെയ്യുന്നു. മനുഷ്യ മനസ്സിലെ രഹസ്യങ്ങളെ ദൈവം വിചാരണ ചെയ്യുന്ന ആ ദിവസം ഇതെല്ലാം നടക്കും. ഞാൻ മനുഷ്യരെ അറിയിക്കുന്ന സുവിശേഷമനുസരിച്ച് ദൈവം ക്രിസ്തു യേശു വഴി മനുഷ്യരെ വിധിക്കും. നിങ്ങളുടെ കാര്യമെങ്ങനെ? നിങ്ങൾ ഒരു യഹൂദനാണെന്ന് പറയുന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തോടടുത്തവരെന്നും നിങ്ങൾ പ്രശംസിക്കുന്നു. നിങ്ങൾ എന്തു ചെയ്യണമെന്നാണ് ദൈവം ആവശ്യപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ന്യായപ്രമാണം നിർദ്ദേശിച്ചിട്ടുള്ളതിൻ പ്രകാരം പ്രധാന വസ്തുതകൾ നിങ്ങൾക്കറിയാം. വഴിയറിയാത്തവർക്ക് ഒരു വഴികാട്ടിയാണെന്ന് നിങ്ങൾ സ്വയം കരുതുന്നു. പാപത്തിന്റെ ഇരുട്ടിൽ അകപ്പെട്ടവർക്ക് വെളിച്ചമാണെന്നും നിങ്ങൾ വിചാരിക്കുന്നു. ഭോഷന്മാർക്കും എന്താണ് ശരിയെന്ന് എടുത്തു കാട്ടാൻ നിങ്ങൾക്കാകുമെന്ന് നിങ്ങൾ കരുതുന്നു. പക്വതയില്ലാത്തവർക്ക് നിങ്ങൾ അധ്യാപകനാണെന്ന് സ്വയം വിചാരിക്കുകയും ന്യായപ്രമാണം അറിയുന്നതുകൊണ്ട് എല്ലാം അറിയുന്നുവെന്നും സത്യം പൂർണമായും തനിക്ക് വെളിപ്പെട്ടുവെന്നും നിങ്ങൾ കരുതുന്നു. മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വയം പഠിച്ചുകൂടാ? മോഷ്ടിക്കരുതെന്ന് മറ്റുള്ളവരോട് പറയുന്ന നിങ്ങൾ സ്വയം മോഷ്ടിക്കുന്നു. വ്യഭിചരിക്കരുതെന്ന് അന്യരെ ഉപദേശിക്കുന്ന നിങ്ങൾ തന്നെ ആ പാപം ചെയ്യുന്നു. വിഗ്രഹങ്ങളെ വെറുക്കുന്ന നിങ്ങൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുകയും ആ ന്യായപ്രമാണം ലംഘിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് അപമാനം വരുത്തുന്നു. തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്,
നിങ്ങൾ യഹൂദർ മൂലം ജാതികളാൽ ദൈവം അവമതിക്കപ്പെടുന്നു.
നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നുവെങ്കിൽ പരിച്ഛേദന ഗുണമുണ്ട്. മറിച്ച് നിങ്ങൾ ന്യായപ്രമാണം ലംഘിക്കുന്നുവെങ്കിൽ ആ പരിച്ഛേദന അഗ്രചർമ്മമാകും. പക്ഷേ പരിച്ഛേദന ചെയ്തിട്ടില്ലാത്ത ജാതികൾ ന്യായപ്രമാണം അനുശാസിക്കുന്നത് ചെയ്താൽ അവർ യഥാർത്ഥത്തിലും പരിച്ഛേദന ചെയ്തവരാകും. അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുസരിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ കുറ്റം വിധിക്കും. ശരീരം കൊണ്ട് മാത്രം യഹൂദനായവൻ യഥാർത്ഥത്തിൽ ഒരു യഹൂദനല്ല. ബാഹ്യമായി മാത്രമുള്ളതല്ല യഥാർത്ഥ പരിച്ഛേദന. ആന്തരികമായും യഹൂദനാകുന്നതോടുകൂടി മാത്രമാണ് ഒരുവൻ യഥാർത്ഥ യഹൂദനാകുന്നത്. ഹൃദയത്തിലാണ് ശരിയായ പരിച്ഛേദന നടക്കേണ്ടത്. അത് എഴുതപ്പെട്ട ന്യായപ്രമാണത്തിനൊത്തല്ല, ആത്മാവിലൂടെയാണ് നടക്കുക. ആത്മാവിലൂടെ ഹൃദയത്തിൽ പരിച്ഛേദന ഏറ്റവന് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നുമാണ് പ്രശംസ ലഭിക്കുക.